السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈ പരിപാടി 3 ദിവസത്തേക്ക് നോട്ടീസിൽ 3 ദിവസം പരിപാടി ഉണ്ടാകുമെന്ന് അറിയിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. അതിൽ പ്രധാനമായിട്ടും 3-ാമത്തെ ദിവസം മാത്രമേ ഞാൻ സംബന്ധിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ദിവസം എന്റെ പ്രസംഗം എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നേതായിരുന്നാലും സംബന്ധിക്കാതിരിക്കാൻ വൃത്തിയില്ല. പിന്നെ ഓഫീസ് ഉദ്ഘാടനം, ലൈബ്രറി ഉദ്ഘാടനം എന്നുള്ള ഒരു മഹത്തായ കാര്യം, ഖുർആൻ സുന്നത്തിന്റെ ഓഫീസും ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്യുക എന്നൊരു മഹത്തായ കർമ്മം ഇന്നലെ ഇവിടെ നടത്താൻ തീരുമാനിച്ചതുകൊണ്ട് ഞാനും സംബന്ധിക്കണമെന്ന് ഇവിടുത്തെ ആദർശ ബന്ധുക്കളുടെ ആവശ്യവും എനിക്കൊരാഗ്രഹവുമായിരുന്നു. അങ്ങനെ ഇന്നലെ വന്ന് സംബന്ധിച്ചു. നാളെ ഇനി പോയിട്ട് വരാമെന്നുള്ളത് അതും ബുദ്ധിമുട്ടാണ്. ഇന്നിവിടെ പ്രസംഗിക്കാൻ ആളുണ്ട്. നിങ്ങളോട് ഇതുവരെ സംസാരിച്ചു എന്റെ സുഹൃത്ത് ഷാഹുൽ ഹമീദ് മൗലവി. അപ്പോൾ ഇന്നെനിക്ക് ഒഴിവാവാം, പക്ഷേ ഒഴിവരുന്ന ബുദ്ധിമുട്ടു. നാളെ തന്നെ വീണ്ടും ഇവിടെ തന്നെ എത്തിച്ചേരാനുള്ള ആ വിഷമം കൊണ്ട് തൽക്കാലം ഇവിടെ തങ്ങിയതാണ്. അതോടൊപ്പം ഉദ്ദേശിച്ച കാര്യങ്ങൾ ഈ 3 ദിവസങ്ങൾക്കുള്ളിലായി ഏതാണ്ട് നമ്മളുടെ ആദർശ ബന്ധുക്കൾക്കും നിഷ്പക്ഷരായ ആളുകൾക്കും അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിയുന്നത്ര വിവരിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിന്റെ സംഘാടകർക്കും ഞങ്ങൾക്കുമുള്ളത്. അപ്പോൾ ഏതാണ്ട് സാധാരണഗതിയിലുള്ള സംസാരം ഒരു പ്രസംഗം ഇവിടെ നടന്നു കഴിഞ്ഞെങ്കിലും കുറച്ച് സമയം ഞാനും സംസാരിക്കാമെന്ന് ഏറ്റതാണ്. എത്ര സംസാരിച്ചിരുന്നാലും സംശയം തീരാത്ത വിഷയങ്ങളാണ് പൊതുവെ നമ്മൾക്കിടയിൽ വന്നുപെട്ടിട്ടുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. അതെന്താ കാരണം? നമ്മളിവിടെ ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച 10-13 ഗ്രന്ഥങ്ങൾ ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക്, നിലവിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾക്ക്, ശരീഅത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമായി ധാരാളം കാര്യങ്ങൾ ഖുർആന്റെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിവരിച്ച ഗ്രന്ഥങ്ങളാണ് 13 എണ്ണം ഇതിനിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആവശ്യക്കാർക്ക് ഇവിടെ അത് കിട്ടുകയും ചെയ്യും. അതെല്ലാം കൂടി പ്രസംഗിച്ച് തീർക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി അതിന്റെ ആവശ്യവുമില്ല. സാധാരണഗതിയിൽ ദിനം പ്രതി പ്രാവർത്തികമാക്കേണ്ട അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അത് പൊതുവെ പറഞ്ഞ് ധരിപ്പിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ സംസാരിക്കാം. കുറെ വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഖുർആൻ സൂക്തങ്ങളും വ്യാഖ്യാനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ധാരാളം ഷാഹുൽ ഹമീദ് മൗലവി ഇവിടെ വിരിച്ചു കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല വിഷയത്തിലും വിശദീകരണത്തിന് സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ അത് വേണ്ടത്ര ബോധ്യപ്പെട്ടിട്ടില്ല, മനസ്സിലായിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഉപദേശിച്ചതുപോലെ ഓരോ വിഷയത്തിലും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പച്ച മലയാളത്തിൽ സമർത്ഥിച്ചത് വായിച്ചു നോക്കിയാൽ മതി. അതൊക്കെ നിങ്ങൾക്കിവിടെ കിട്ടും. എന്നാൽ പ്രധാനമായിട്ട് അശോകക്കുഴപ്പത്തിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ. അശോകക്കുഴപ്പം തീരലാണല്ലോ നമ്മുടെ ആവശ്യം. നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്. നമുക്കെല്ലാവർക്കും മുസ്ലിങ്ങളായി ജീവിക്കണം. അങ്ങനെ മാന്യമായിട്ട് ഇവിടെ ജീവിച്ച് മരിക്കണം. മരിക്കുമ്പോൾ ഒരു കഴിയുന്നിടത്തോളം ഒരു പൂർണ്ണ മുസ്ലിമായിട്ട് മരിക്കണതൊക്കെയാണ് നമ്മൾ ആഗ്രഹം, നമ്മളുടെ നിർബന്ധം, നമ്മളുടെ ലക്ഷ്യം അതാണ്. അതിനിപ്പോ എന്താ വേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ ഈ ചർച്ച ചെയ്യുന്നതൊക്കെ. ശരിയായ ഒരു മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ ഇപ്പൊ എന്തൊക്കെ വേണം? ഇതാണ് ഏറ്റവും വലിയ ചിന്താ വിഷയം. ഒരു മുസ്ലിമിന് ചിന്തിക്കാനുള്ളതും അതാണ്. അതിൽ ഭൂരിഭാഗം ആളുകൾ പറയുന്നത് 5 നേരം കൃത്യമായിട്ട് നമസ്കരിച്ചാൽ പോരാ, പള്ളിയിൽ തന്നെ പോയി നമസ്കരിച്ചെങ്കിലേ ഒരു പരിപൂർണ മുസ്ലിമാവുകയുള്ളൂ എന്നാണ് ബഹുഭൂരിഭാഗം മതപണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. 4 മദ്ഹബിന്റെ ആളുകളും അങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറയാ. മറ്റു വാക്കിൽ പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തുകാരെല്ലാം പറയുന്നത് അങ്ങനെ 5 നേരം നമസ്കരിച്ചെങ്കിലല്ലാതെ ശരിയായ ഒരു മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റൂല എന്നാണ്. ഒന്നു കൊടുക്കാൻ പറ്റൂല. 17 റക്അത്ത് 5 നേരത്തായിട്ട് 17 റക്അത്ത് പൂർത്തിയായിട്ട് നമസ്കരിച്ചെങ്കിലേ മുസ്ലിം ആവുള്ളൂ. അതിൽ നിന്ന് ഒരു നേരം കുറക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, ഒരു റക്അത്ത് പോലും കുറക്കാൻ പറ്റൂല. 17 റക്അത്ത് ഉള്ളത് 16 റക്അത്ത് നമസ്കരിച്ചാൽ മുസ്ലിം ആകൂല. 5 നേരം എന്നുള്ളത് 4 നേരാക്കിയാലും 3 നേരാക്കിയാലും മുസ്ലിം ആകൂല. 5 നേരം 17 റക്അത്ത് പറഞ്ഞ സമയത്ത് തന്നെ നിർവഹിച്ചെങ്കിലേ ശരിയായ മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റുള്ളൂ എന്നപ്പോ ഭൂരിഭാഗം മതപണ്ഡിതന്മാരും എന്ന് പറഞ്ഞാൽ 1350 വർഷമായിട്ട് നമ്മളെ പഠിപ്പിച്ച പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അബൂ ഹുറൈറ മുതൽക്ക് ഇന്ന് വരെ. അപ്പോ 3 മതി എന്നാണല്ലോ ഇപ്പോ ഖുർആൻ സുന്നത്ത് പറയുന്നത്. ഖുർആൻ സുന്നത്തുകാർ പറയുന്നത് 3 മതി എന്നാണല്ലോ 3 നേരത്തെ നമസ്കാരം. നമസ്കാരം 3 മാത്രം, അത്രേ നമസ്കരിക്കാൻ പാടുള്ളൂ. അതിനപ്പുറം നമസ്കരിക്കുന്നത് ബിദഅത്താണ്, അനാചാരമാണ്, അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല. അള്ളാഹു 3 നിർബന്ധമാക്കിയിട്ടുള്ളൂ, അത് തന്നെ ഫറളാണെന്ന് പറയാൻ പാടില്ല. അള്ളാഹു നമസ്കാരം ഫറളാണെന്ന് പറഞ്ഞിട്ടില്ല. ഫറളാണെന്ന് പറഞ്ഞവൻ ആരാണ് എന്നൊക്കെയുള്ള വർത്തമാനം അപ്പൊ നമ്മൾ പറയണം. അപ്പൊ അത് നിസ്കാരം ഫറളല്ലേ? മുമ്പ് കേട്ടിരുന്ന പല ആൾക്കാരും ചിലരൊക്കെ മുമ്പിന്റെ പ്രസംഗം കേട്ടുകൊണ്ടായിരിക്കും, അവർക്ക് സംശയം ഉണ്ടാവില്ല. മുമ്പ് കേൾക്കാത്ത ആൾക്കാരിപ്പോ കേൾക്കുകയാണെങ്കിൽ അപ്പൊ നിസ്കാരം ഫറളല്ലേ? ഇപ്പൊ 3, 5 പോയി 3 ആയി 3 ഫറളല്ല എന്നായ ആകെ പോയില്ലേ എന്നപ്പോ ചിന്തിക്കാം. ഒന്നും പോയിട്ടില്ല. അള്ളാഹ് പറഞ്ഞ മാതിരി പറയണം എന്നാ ഇപ്പൊ പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞെന്താ? നിസ്കാരം ഫറളാണെന്ന് പറഞ്ഞിട്ടില്ല, സക്കാത്ത് ഫറളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അനന്തരാവകാശം ഫറളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മഹർ ഫറളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പൈസന്റെ കാര്യാ. നമുക്കറിയാലോ പഴയ കാലത്ത് നമ്മൾ മഹർ കൊടുക്കണെങ്ങനെ, മഹർ 19 മിസ്കാല് വരെ അവിടെ പറഞ്ഞെത്തിക്കും. ഒരൊറ്റ മിസ്കാലും അര മിസ്കാലോട്ട് കൊടുക്കൂല. തഞ്ചം കിട്ടുമ്പോ പറഞ്ഞ് പൊരുത്തപ്പെടിക്കും ചെയ്യും. ഇതല്ലേ പരിപാടി? പഴയ കാലത്തുള്ള പരിപാടി ഇതായിരുന്നു. അപ്പൊ മഹർ തോൽപ്പിക്ക, അനന്തരാവകാശം തോൽപ്പിക്ക, ജക്കാത്ത് തോൽപ്പിക്ക, ഇത് ഈ ഭൂരിപക്ഷത്തിന്റെയും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ മുഴുവൻ പക്ഷത്തിന്റെയും പരിപാടിയാണെന്ന് അള്ളാഹു ശരിക്കും ദീർഘദർശനം ചെയ്തതിന്റെ പേരിലാണ് ജക്കാത്ത് ഫറളാണ്, അത് ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കും. അതുപോലെ അനന്തരാവകാശം അർഹരായ ആൾക്കാർക്ക്, അനാഥകൾക്ക് പ്രത്യേകിച്ചും കൊടുക്കൽ ഫറളാണ്, അത് കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കും. വളരെ കണിശമായിട്ട് പറഞ്ഞു. അതുപോലെ മഹറിനെ സംബന്ധിച്ചും വളരെ ഗൌരവത്തോടുകൂടി പല പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചു. വിവാഹമൂല്യത്തെ സംബന്ധിച്ച് സ്ത്രീകളുടെ അവകാശമാണ്, സാധുക്കളാണ്, നമ്മളവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു അവകാശ ധനമാണത്. അത് കൊടുത്തിട്ടില്ലെങ്കിലെ തോൽപ്പിക്കലാണ്, ആ സാധുക്കളെ തോൽപ്പിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് ഊന്നി ഊന്നി പറഞ്ഞിരിക്കണം. പിന്നെ നിസ്കാരം നോമ്പ് ഹജ്ജ്, അതും അള്ളാഹ് പറഞ്ഞതന്നെ. എന്നാൽ നിസ്കാരോ നോമ്പോ ഹജ്ജോ ഫറളാണെന്ന് അള്ള പറഞ്ഞോ? നമ്മൾക്ക് പാകം 3 ഫറള് എന്താണ്? നിസ്കാരവും നോമ്പോ ഹജ്ജോ അല്ലേ? ഇവിടെ ഭൂരിപക്ഷക്കാരായ നമ്മളുടെ വാദം എന്താ? നിസ്കാരം ഫറള്, നോമ്പ് ഫറള്, ഹജ്ജ് ഫറള്. ഇത് 3ഫറളാണെന്ന് ഖുർആനിലില്ല. ഖുർആൻ അനുസരിച്ച് അത് 3 ഫറള് എന്ന് പറയാനും പാടില്ല. വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഇത് 2000 ദിവസം കേൾക്കാത്താണെന്നുള്ള വർത്തമാനമൊക്കെ ഉണ്ടാവും, അതൊക്കെ ശരിയാ. 2000 ദിവസം കേൾക്കാത്ത പല വർത്തമാനം ഇപ്പൊ ഖുർആനിലുണ്ട്. നമ്മളെന്താ ചെയ്യണത്? നമ്മൾ ഖുർആൻ പഠിക്കാൻ പോണ്ടേ? ഖുർആനിൽ എന്താ ഉള്ളത് എന്ന് ചോദിക്കണമെന്ന പരിപാടി നമ്മൾക്കില്ല. പഠിപ്പിക്കാമെന്നവർക്ക് പഠിപ്പിക്കണമെന്നില്ല. എന്തൊക്കെയാണുള്ളത് എന്ന് ഈ സമുദായത്തെ ഒന്ന് ഏതെങ്കിലും കാലത്ത് ബോധ്യപ്പെടുത്തണമെന്ന് പുരോഹിതന്മാർക്കും ഇല്ല. പിന്നെ ഖുർആനിൽ പറഞ്ഞതെങ്കിൽ നമ്മളറിയാം. ഖുർആനിൽ ഈ 3 കാര്യം ഫറളാണെന്ന് പറഞ്ഞിട്ടില്ല, മറ്റേ 3 കാര്യം ഫറളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അള്ളാഹ് പറഞ്ഞ ഫറളായ കാര്യം പൊരുത്തപ്പെടിച്ചു കഴിച്ചു, ഏതാണ്ടൊക്കെ ചിലതൊക്കെ അട്ടിമറിച്ചും പോയി. അള്ളാഹ് ഫറളാക്കാത്ത കാര്യം അത് ഫറളാക്കി എന്ന് മാത്രമല്ല, ഇപ്പൊ മനുഷ്യന് നടക്കാൻ വയ്യാത്ത രൂപത്തിലാക്കി. അഞ്ചു നേരം ബാങ്ക് കൊടുത്ത് കേൾക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോയിട്ട് കൃത്യമായിട്ട് നിസ്കരിച്ചെങ്കിലല്ലാതെ ഒരു ദിവസമോ 40 വയസ്സ് വരെ അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷമോ പോരാ. പ്രായപൂർത്തി എത്തിയതിന് ശേഷം അല്ല, ഏതാണ്ടൊക്കെ വകതിരിവായ 7-ാം വയസ്സ് മുതൽക്ക് മരിക്കുന്നത് വരെ അങ്ങനെ ചെയ്തെങ്കിലേ, 5 നേരം നിസ്കരിച്ചെങ്കിലേ ശരിയാ മുസ്ലിമാകുള്ളൂ. ഇതിനങ്ങോട്ട് മെനക്കെട്ടാൽ മര്യാദക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യ. കാരണം പല ആൾക്കാരോടും ഞാൻ ചോദിക്കാറുണ്ട്, ഏറ്റവും വലിയ നിസ്കാരം ഫറളാണ് 5 നേരം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ടല്ലോ. ധാരാളം സുഹൃത്തുക്കളോട്, എന്റെ സുഹൃത്തുക്കളിൽ തന്നെ സൗഹൃദത്തിന് ഇവിടെ യാതൊരു കുഴപ്പമില്ലല്ലോ. ഈ 5 നേരക്കാരെയൊക്കെ നമ്മൾ വലിയ ലോകത്തിൽ തന്നെ, നമ്മളെ സമുദായം തന്നെയല്ലേ, ചോദിക്കാറുണ്ട് നിങ്ങൾ 5 നേരം പള്ളി പോകാറുണ്ടോ. വലിയ വാശിക്കാരായ മൗലവിമാരോട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ, പോവാത്ത മൗലവിയാണെന്ന് എനിക്കറിയാം. അതുപോലെ വലിയ നേതാക്കന്മാർ, സമുദായ നേതാക്കന്മാരായ ആൾക്കാരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് 5 നേരം പള്ളി പോകാറുണ്ടോ ദിവസേന. ഇല്ല, അതിപ്പോ പള്ളിയിൽ പോകാൻ അങ്ങനെ കൃത്യമായിട്ട് 5 നേരം പോകാനൊന്നും ഇപ്പൊ സാധിക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ അതേ വാക്ക് പിടിച്ചിട്ട് ഞാൻ പറയാറുണ്ട്, അത് തന്നെയാണ് ഞാനും പറയണത്, 5 നേരം കൃത്യമായിട്ട് പള്ളി പോകാൻ പറ്റൂല. അപ്പൊ നമ്മൾ രണ്ടു കൂട്ടർ പ്രാവശ്യത്തിൽ സമ. എന്നാലും ഇപ്പത് വേണ്ടെന്ന് പറയാൻ വയ്ക്കോ, പറയണം, പറ്റാത്താണെങ്കിൽ പറയണം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജിൻ. ഈ മതത്തിൽ യാതൊരു വിഷമം അള്ളാഹ് ഉണ്ടാക്കിയിട്ടില്ല, അപ്രായോഗികമായത് ഒന്നും അള്ളാഹ് കൽപ്പിക്കൂല എന്നൊക്കെ അള്ളാഹ് പറഞ്ഞതാ. നിങ്ങൾ പറയണത് നടക്കാത്ത കാര്യമാണ് എന്നല്ല, ഈ ഭൂമുഖത്ത് 5 ലക്ഷം 15 ലക്ഷം നിസ്കാരപ്പള്ളികളടക്കം 15 ലക്ഷം പള്ളികൾ ഈ ഭൂമുഖത്തുനിന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ മൗലവിമാർക്കും പുരോഹിതന്മാർക്കും മുസ്ലിമാർക്കും മുക്രിമാർക്കും ഒക്കെ പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ 5 നേരം ബാങ്കൊടുക്കലും 5 നേരം നിക്കരിക്കലും ഞങ്ങൾക്ക് നടത്താൻ കഴിയണമെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം തന്നല്ലാതെ അത് നടക്കൂലാന്നാ പറയണത്. കാരണം വേറെ ഒരു പണിക്കും പോകാൻ പറ്റൂലേ, അതവർക്കറിയാം സത്യമാണ്. 15 ലക്ഷം പള്ളികളിൽ 15 ലക്ഷം മതപുരോഹിതന്മാരുണ്ടെങ്കിൽ ആ മതപുരോഹിതന്മാർ വല്ല 5-10 ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. പൊതുവെ ശമ്പളം കണ്ട് തന്നെങ്കിലല്ലാതെ കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ട് ബാങ്ക് കൊടുക്കണം, 5 നേരം കൃത്യമായിട്ട് 5 നേരം അവിടെ നിന്ന് ഇമാമും ജമാഅത്തായിട്ട് നിക്കരിക്കണം. അത് നിങ്ങൾ ഏറ്റെടുക്കണം ആ കാര്യം എന്നൊരു മൊയ്ലിയരോടോ മൗലവിയോടോ ഒരു മുക്രിയോടോ പറയുകയാണെങ്കിൽ അവർക്ക് പറയാനെന്താ, കൃത്യമായിട്ട് ശമ്പളം കണ്ട് തരണമെന്നാ പറയാനുള്ളത്. അത് ന്യായമാണെന്നാ നമ്മളെ വാദം. ന്യായമാണ് കൃത്യമായിട്ട് 5 നേരം ബാങ്ക് കൊടുക്കുക, കൃത്യമായിട്ട് പള്ളിയിൽ നിന്ന് 5 നേരം നിസ്കരിക്കുക. അങ്ങനെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ കൃത്യമായിട്ട് ശമ്പളം കിട്ടണം, അല്ലാതെ നടക്കൂല കാര്യം. കാരണം ഒരു പണി നടക്കില്ല പിന്നെ. അപ്പൊ ഇത് നടക്കാത്ത പണിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ 5 നേരം കൃത്യമായിട്ട് ചെയ്യുന്നവർക്കും അറിയാം, ചെയ്യിപ്പിക്കുന്നവർക്കും അറിയാം. ചെയ്യിപ്പിക്കുന്നവർക്ക് അത് അറിയാവുന്നതുകൊണ്ടാണല്ലോ പിരിവെടുത്തിട്ട് പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റ ആള് പൈസ കൊടുക്കും. ഇത് നടക്കുന്ന കാര്യം നമ്മൾക്കും ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞാൽ മഹിളയർക്ക് പൈസ കൊടുക്കണം എന്തിനാ, മുക്കരിക്ക് പൈസ കൊടുക്കണം എന്തിനാ, അത് നടക്കൂലെന്ന് നമ്മൾക്കും അറിയാം. അതുകൊണ്ടാണ് 2000 കോടി ഉറുപ്പിക വർഷം തോറും പിരിച്ചിട്ട് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിംമാർക്കും മുക്രിമാർക്കും നമ്മൾ കൊടുക്കുന്നത്. അത്രണ്ടോ അത് കുറച്ചേ ഉള്ളൂ, കുറച്ച് കൂട്ടിയതാ. 300 റുപ്യ 600 റുപ്യ തോതിൽ തറാവീഹിന്റെ പൈസയും കൂടി കുറച്ച് കൂട്ടിയിട്ട് 2000 കോടി എത്തിയതാ. ശരിക്കാണ്ട് കൂട്ടുകയാണെങ്കിൽ 4000 കോടി കൂട്ടോ, അത് വേണ്ട, 2000 നിൽക്കട്ടെ. അപ്പൊ 2000 കോടി ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ഇപ്പോ 5 നേരത്തെ നിസ്കാരം ഇവിടെ ഈ ഭൂമുഖത്ത് 90 കോടി നിലനിർത്തുന്നത്. മറ്റേ ഒരു 10 കോടി അവിടെ ബാക്കിയുണ്ട് കേട്ടോ. ഷിയാക്കള് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം അലി നബി താലിബിന്റെ അനുയായികൾ 10 കോടിയുണ്ട്. അവർക്ക് ഇത്ര കൊടുക്കണ്ട, കാരണം 3 നേരം നിസ്കരിച്ചാൽ മതി എന്ന് അവരവാണ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടക്കാരൻ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മുമ്പ് കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. അങ്ങനെ 10 കോടി ആളുകൾ 3 നേരം നിസ്കരിച്ചാൽ മതി, അതേ നിർബന്ധമുള്ളൂ എന്ന് പറയുന്നവർ ഈ ലോകത്തുണ്ടോ? ഉണ്ട്. 10 കോടി ആളുകളുണ്ട്. 100 കോടിയിൽ 10 കോടി അങ്ങനെ പറയുന്നു, 90 കോടി ഇങ്ങനെയും പറയുന്നു. അപ്പൊ ചില്ലറ പ്രശ്നമല്ലല്ലോ ഇപ്പത്. ഒരു ചേകനൂരും മൗലവിയും കുറച്ച് ആൾക്കാരും 3 വന്നു എന്നാണ് ആദ്യം ധരിച്ചിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ 10 കോടി ആൾക്കാർ ഈ സിദ്ധാന്തത്തിന്റെ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിന്റെ സിദ്ധാന്തം, ഈ സൊസൈറ്റി പേര് അവിടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ല, ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ സിദ്ധാന്തമായ 3 നേര വാദം, 3 നേരത്തെ നമസ്കാരം ഫറളുള്ളൂ നിർബന്ധമുള്ളൂ. എന്തോ പറഞ്ഞോട്ടെ നിർബന്ധം എന്ന് പറയാം, ഫറളു എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. ഏതായാലും അള്ളാഹു കൽപ്പിച്ച നേരം 3 ഉള്ളൂ എന്ന് പറയുന്ന 10 കോടി ജനങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഈ ഭൂമുഖത്തിൽ അതിലാറര കോടി എവിടെ? ഇറാനിലാണ്. ഇറാനിൽ 6.5 കോടി ജനങ്ങൾ 3 നേരം ഫർളാണെന്നേ പറയാൻ പാടുള്ളൂ. അവർക്ക് 3 നേരം നിർബന്ധമാണെന്നേ പറയാൻ പാടുള്ളൂ. 3 നേരത്തെ ബാങ്ക് കൊടുക്കാൻ പാടുള്ളൂ. 3 നേരത്തെ ജമാഅത്ത് നടത്താൻ പാടുള്ളൂ. എന്നാ ഈ കൂട്ടരെപ്പറ്റി നമ്മൾക്ക് ലേശം പഠിക്കണ്ടേ? ഏതായിരുന്നാലും സംഗതി നടത്താൻ പറ്റിയ കാര്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. 3 നേരം പറഞ്ഞ ഏതാ 3 നേരം പറഞ്ഞത്? പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ബുക്കിൽ ഇഷ്ടം പോലെ വീരിച്ചിട്ടുണ്ട്. രാവിലെ വെയിലുവിച്ചതിന് ശേഷം അങ്ങനെ പറയുമ്പോഴേ വേഗം തലകയറുള്ളൂ. എന്താ വെയിലുവിക്കുന്നതിന് മുമ്പ് വെയിലുവിക്കുന്നതിന് 1000 കൊല്ലം പറഞ്ഞിട്ട് തലവിടെ കട്ട പിടിച്ചിരിക്കണ്. അപ്പൊ അതൊന്ന് പൊളിയണമെങ്കിൽ വെയിലുവിച്ചതിന് ശേഷം പറഞ്ഞെങ്കിലേ കണ്ണുറിക്കുള്ളൂ. കണ്ണു കുറിച്ചിട്ട് തിരിച്ചിരിപ്പിക്കാം. വെയിലുവിച്ചതിന് ശേഷം രാവിലെ സുബിഹീനോ അല്ലെങ്കിൽ രാവിലത്തെ നിസ്കാരമെന്നോ എന്ത് പേര് പറഞ്ഞാലും വേണ്ടില്ല. വെയിലുവിച്ചതിന് ശേഷം നിസ്കരിക്കൽ നിർബന്ധ, അതിന് മുമ്പ് നിസ്കരിക്കൽ നല്ലതാ. അങ്ങനെ പഠിക്കാം, ഖുർആൻ പറഞ്ഞ മാതിരി പഠിക്കാം. വെയിലുദിക്കുന്നതിന്റെ മുമ്പ് നിസ്കരിക്കൽ നല്ലതാണ്, വെയിലുദിച്ചതിന് ശേഷം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കൽ നിർബന്ധമായി. നിർബന്ധമാണെങ്കിൽ വെയിലുദിക്കണം, അപ്പോഴേ നിർബന്ധമുള്ളൂ. അപ്പൊ വെയിലുദിച്ചിട്ട് എത്ര വരെ? ആദ്യത്തെ പകലിന്റെ 2 അറ്റം എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്തൊക്കെ 4 ഖുർആൻ ഇറങ്ങുന്ന കാലത്തും അതിന്റെ മുമ്പും അതിന്റെ ശേഷമൊക്കെ 4 ഭാഗം വെക്കലാണ്. 1-ാം ജാമം, 2-ാം ജാമം, 3-ാം ജാമം, 4-ാം ജാമം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ. 4 ഭാഗം, അതിൽ ആദ്യത്തെ യാമം ഒരു 3 മണിക്കൂർ ഉണ്ടാവും, അവസാനത്തെ യാമം അതൊരു 3 മണിക്കൂർ. ഇങ്ങനെ 2 അറ്റത്തായിട്ട് എന്ന് പറഞ്ഞാൽ നടുക്ക് 2 യാമ അപ്പൊ ഒഴിവായി. അപ്പൊ പകലിന്റെ 2 അറ്റത്ത് നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യാമത്തിൽ വെയിലുച്ചതിന് ശേഷം 3 മണിക്കൂറിനുള്ളിൽ രാവിലത്തെ നിസ്കാരം നിസ്കരിക്കാം. വൈകുന്നേരത്തെ 3 മണിക്കൂറിനുള്ളിലായിട്ട് അത് ഉറുബോട് അടുത്തോട്ട് വിരോധമൊന്നുമില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായാൽ മതി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അറ്റത്ത് അസ്ർ നിസ്കരിക്കാം. രാത്രി കിടക്കാൻ നേരത്ത് മഗ്രിബും ഇശാഖയുടെ ബാങ്ക് കൊടുത്തോട്ടെ. അവറ്റക്കത് ബാങ്ക് കൊടുത്തെങ്കിലല്ലാതെ ശമ്പളം കിട്ടൂല, നമ്മൾ ശമ്പളം കൊടുക്കൂല. മഗ്രിബ് കൃത്യമായിട്ട് 6:30 അല്ലെങ്കിൽ 6:25, അതുപോലെ ഇശ 7:30, 7:45 കൃത്യമായിട്ട് ബാങ്ക് കൊടുക്കുകയും കൃത്യമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും ചെയ്തെങ്കിലല്ലാതെ ശമ്പളം ഇട്ട് കൊടുക്കൂല, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ പണി അവർ നടത്തിക്കൊള്ളട്ടെ. ആ പണിക്ക് ശമ്പളം വാങ്ങണമെന്ന് നമ്മളും നിർബന്ധിക്കുന്നു. പക്ഷെ നമ്മളെപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? നമ്മൾക്കിപ്പോ രാത്രി നിസ്കരിക്കണമല്ലോ, രാത്രി നിസ്കാരമുണ്ട്. അതെപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ഉറങ്ങുന്നതിന് മുമ്പാണ് നിസ്കരിച്ചാൽ മതി. അത് വൈകുന്നേരം വന്ന് പണിയൊക്കെ കഴിഞ്ഞ് കണക്കെഴുത്തോ കണക്ക് കൂട്ടലോ ഇടപാട് പറഞ്ഞു തീർക്കലോ മദ്യം പറയലോ സംസാരോ പഞ്ചായത്തോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വിശക്കുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് കുളിക്കുന്നവരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയായിട്ട് കിടക്കാൻ നേരത്ത് 2 റക്അത്ത് നിസ്കരിക്കാം. അതാണ് രാത്രിയിലത്തെ നിസ്കാരം എന്ന് പറയുന്നത്. കിടക്കാൻ നേരത്ത് 2 റക്അത്ത്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഫറഗത്തെ ഫൻസബ്, നിന്റെ പണികളെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞാൽ ഫൻസബ് പിന്നീട് അള്ളാഹുവിനോട് പറയേണ്ട പ്രാർത്ഥിക്കേണ്ട കാര്യത്തിൽ നീ നേരിട്ടോ എന്നാ ഖുർആൻ പറയുന്നത്. ഫൈദാ ഫറഗത്ത ഫൻസബ്, എല്ലാം ഫ്രീ ആയതിന് ശേഷം ഫറഗത്ത ഫ്രീ ആവലെന്നെ, എല്ലാം ഫ്രീ ആയിട്ട് വേണം അള്ളാഹുവിനോട് പറയേണ്ടത് പറയാൻ. ഇത് കണക്കൂട്ടുന്നതിന്റെ ഇടയിൽ, കച്ചവടം ചെയ്യുന്നതിന്റെ ഇടയിൽ, പഠിക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം നേരാവൂല. നിസ്കാരം വസുവാസില്ലാതെ നിസ്കരിക്കണമെങ്കിൽ മനസ്സിൽ ഫിക്റും നദറൊന്നും പാടില്ല, അള്ളാഹിനെ പറ്റി മാത്രം ഓർക്കാനുള്ള സന്ദർഭം കിട്ടണം. അപ്പൊ രാവിലെ എഴുന്നേറ്റ ശേഷം വെയിലുദിച്ചെങ്കിൽ ബേജാറാവാതെ കുളിച്ച് ശുദ്ധിയായിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് അപ്പോഴും നിസ്കരിച്ച് രാത്രി എല്ലാ പരിപാടിയും ഊണയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തെ 2 റക്അത്ത് നിസ്കരിച്ച് ജീവിക്കാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയോ ഇല്ലെന്ന അപ്പൊ ചോദ്യം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത് പ്രായോഗികമല്ല എന്നൊരു ബുദ്ധിയുള്ളവൻ പറയോ? എന്നാൽ അതേ നിർബന്ധം ഉള്ളൂന്ന് അല്ല പറഞ്ഞതാ. അതാ പ്രായോഗികം അല്ലാത്ത വിഷമങ്ങളൊന്നും ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശമില്ല എന്നല്ല പറഞ്ഞതാ. അത്ര അത് തന്നെയാണ് സത്യം, കാര്യം, മതം എന്ന് പറയുന്ന 10 കോടി ജനങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ ഏതാണ് ആ കൂട്ടർ എന്നപ്പോ നമ്മൾ പഠിക്കേണ്ടത്? ഏതാ കൂട്ടര്? ആ കൂട്ടരെ സംബന്ധിച്ച് നമ്മൾക്ക് പഠിക്കാൻ അവസരം നൽകുന്ന ഒരു ആയത്താണ് മേൽ ഉദ്ധരിച്ചത്. വസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹസാർ. ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് വന്ന് മുൻകടന്നു വന്ന പ്രഥമന്മാരായ ആൾക്കാർ മുസ്ലിങ്ങളിൽ, സത്യവിശ്വാസികളിൽ എന്ന് പറഞ്ഞാൽ വെറും ഏതെങ്കിലും സത്യവിശ്വാസികളല്ല, ഏതെങ്കിലും മുസ്ലിങ്ങളായ വിഭാഗക്കാരല്ല, അതിനാൽ മുഹാജിരീന വല്ലൻസാർ, ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി, വിശ്വാസവും ആദർശവും രക്ഷിക്കാൻ വേണ്ടി സ്വന്തം നാടുവിട്ടോടിപ്പോയ മുഹാജിറുകൾ, അന്ന് ഇസ്ലാമിനെ സഹായിക്കാൻ വേണ്ടി കൂടിച്ചേർന്ന അൻസാറുകൾ, നബിയെയും ഇവിടെ നിന്ന മുഹാജിറുകളെയും ഇസ്ലാം പ്രസ്ഥാനത്തിനെയും സഹായിക്കാനായിട്ട് തയ്യാറെടുത്ത് ത്യാഗം ചെയ്ത അൻസാറുകളും മദീനക്കാർ, അങ്ങനെയുള്ളവരിൽ ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് വന്ന അവരാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കൂട്ടക്കാർ. പിന്നീട് വരുന്നവരെ അതിന്റെ താഴെ ഇഷ്ടപ്പെടും. ഇവരാണല്ലോ അവിടെ ആദ്യം വന്ന ആൾക്കാർ, അവരാണ് ആദ്യമായിട്ട് അള്ളാഹു പ്രശംസിക്കുന്നത്, അള്ളാഹു സ്വീകരിക്കുന്നത്. മുസാബിഖൂന അവ്വലൂന മിനൽ മുഹാജിറീന വൽഅൻസാർ വല്ലദീന തബഊഹും, നമ്മുടെ തല മുഴുവൻ ചെലവാക്കേണ്ട സന്ദർഭപ്പായി പറയുന്നത്, വല്ലദീന തബഊഹും, അവരോട് പിൻപറ്റിയ ആൾക്കാരും, ആരോട്? ഈ മുഹാജിറുകളോടും അൻസാറുകളോടും പിൻപറ്റിയതായ താബിഈങ്ങളെന്ന് നമ്മൾ പറഞ്ഞില്ലേ, മുത്തബിഈങ്ങളെന്നാ പറയേണ്ടത്. ഖുർആൻ പറയുന്നതിനനുസരിച്ച് താബിഈങ്ങളെന്നല്ല പറയേണ്ടത്. വല്ലദീന തബഊഹും, അവരോട് ഇത്തിബായ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ. എങ്ങനെ എങ്ങനെയാണ് അവരോട് ഇത്തിബായ് ചെയ്യാന്ന് പറഞ്ഞാൽ, അവർ ഏതൊരു പ്രമാണമാണോ സ്വീകരിച്ചിരുന്നതെങ്കിൽ, ഏതൊരു നടപടിക്രമമാണോ അവർക്കുണ്ടായിരുന്നതെങ്കിൽ, ഏതൊരു പാതയിലൂടെയാണോ അവർ ചലിച്ചിരുന്നതെങ്കിൽ, അതേ പാതയിലൂടെ അതേ പ്രമാണം സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെന്ന അവരോട് പിൻപറ്റിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം വല്ലദീനത്തബഊഹും ബിഹസാൻ, എങ്ങനെ പിൻപറ്റ, ഇഹ്സാനോടുകൂടി പിൻപറ്റ, വെറും അവർ ചെയ്യുന്ന കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യ, കുറച്ച് ഖുർആൻ ഓതുക, കുറച്ച് നിസ്കരിക്കുക, കുറച്ച് നോമ്പ് വെക്കുക, ഇത് മാത്രമൊന്നും ചെയ്താൽ പോരാ, ഇഹ്സാനോടുകൂടി ഇഹ്സാൻ വേണം, ഇഹ്സാൻ വേണമെന്ന് ഖുർആനിൽ അസ്നു അസ്നു